بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി സൂക്ഷ്മാലുക്കളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ റമദാൻ മാസത്തിന് മുമ്പ് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഈ സമയം കിതാബ് തൗഹീദിൽ ഓരോ അധ്യായങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരുന്നത്. ഈ ഒരു അനുഗ്രഹീത വേദിയിൽ അൽഹംദുലില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്ന വിഷയത്തിൽ ഇവിടെ നമ്മൾ പഠനം നടത്തുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ പ്രസ്തുത വിഷയത്തിൽ നൽകിയ ആയത്തുകളെയും അസറുകളെയും തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംസാരമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. മുമ്പത്തെ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിന്റെ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഖൗഫ്, പേടി എന്ന വിഷയമാണ് വരുന്നത്. മഹബ്ബത്തും ഖൗഫും, അത് അഅമാലുൽ ഖൽബ്, ഹൃദയത്തിന്റെ അമലുകൾ, പ്രവൃത്തികളായിട്ടാണ് പറയപ്പെടാറുള്ളത്. ഒരു ദാസന്റെ ഖൽബിനുള്ള ഖൽബിൽ നിലനിൽക്കുന്ന സിഫത്തുകളാണ് മഹബ്ബത്ത്, ഖൗഫ്, റജാ തുടങ്ങിയുള്ളതെല്ലാം. അതിന് ചില ഉപരിപ്ലവ പ്രകടനങ്ങളും ഭാവങ്ങളും പ്രവൃത്തികളും ഉണ്ടാകുമെന്ന് മാത്രം. പക്ഷേ ഖൗഫ്, അതേപോലെ മഹബ്ബത്ത്, റജ, ഇതിനെ ശരീരാവയവങ്ങളുടെ അമലുകളായിട്ട് പറയപ്പെടുന്നതിന് പകരം ഖൽബിന്റെ അമലുകളായിട്ടാണ് പറയപ്പെടുകയും പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്യപ്പെടാറ്. കാരണം അത് ഹൃദയത്തിൽ നിലനിൽക്കുന്ന വിശേഷണങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അൽ ഖൽബു ഫീ സൈരിഹി ഇലല്ലാഹ് ബിമൻസിലത്തി ത്വായിർ, അള്ളാഹുവിലേക്കുള്ള ഹൃദയത്തിന്റെ പ്രയാണത്തിൽ ഹൃദയം ഒരു പക്ഷിയുടെ സ്ഥാനത്താണ്, ഒരു ത്വായിറിന്റെ സ്ഥാനത്താണ് ഹൃദയം. അള്ളാഹുവിലേക്കുള്ള ആ ഹൃദയത്തിന്റെ സഞ്ചാരം, പ്രയാണം ആ വിഷയത്തിൽ. ഒരു പക്ഷി എന്ന് പറയുമ്പോൾ ആ പക്ഷിക്ക് തന്റെ സഞ്ചാരത്തിന് തല വേണം, ചിറകുകൾ വേണം. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, ഫൽ മഹബ്ബത്തു റസുഹു, ഹൃദയമാകുന്ന പക്ഷിയുടെ തല മഹബ്ബത്താകുന്നു, സ്നേഹം, ഇഷ്ടം. വൽ ഖൗഫു വറജ ജനാഹ, ഖൗഫും റജാവും, പേടിയും പ്രതീക്ഷയും, അത് പക്ഷിയാകുന്ന ആ ഹൃദയമാകുന്ന പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. അപ്പൊ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ, സഞ്ചാരത്തിൽ ഹൃദയത്തിന്റെ തല അത് മഹബ്ബത്താണ്, ചിറകുകൾ അതൊന്ന് പേടിയാണ്, മറ്റൊന്ന് പ്രതീക്ഷയാണ്. മത്ത സലിമ അർറസ് വൽ ജനാഹാൻ ഫതൈറു ജയ്യിദു ത്വയറാൻ, എപ്പോഴാണോ തലയും ചിറകുകളും സുരക്ഷിതമാകുന്നത്, അപ്പോൾ പറവയുടെ പ്രയാണം, സഞ്ചാരം, പറക്കൽ അത് നല്ല നിലയിലായിരിക്കും. അപ്പം മഹബ്ബത്ത്, റജാ, ഖൗഫ് ഇതെപ്പോഴാണോ സുരക്ഷിതമാകുന്നത്, ഹൃദയത്തിന്റെ അള്ളാഹുവിലേക്കുള്ള പ്രയാണം അത് നല്ല നിലക്കായിരിക്കും. വമത കുത്തിയ റസുമാത്തായിർ, എപ്പോഴാണോ തല അറുക്കപ്പെടുന്നത് അപ്പോൾ പക്ഷിച്ചാകും. അപ്പോ ഹൃദയമാകുന്ന പക്ഷിയുടെ തല മഹബ്ബത്താണ്, അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള ഇഷ്ടമാണ്. ഈ തല അറക്കപ്പെട്ടൽ നന്ന മഹബ്ബത്തില്ല എങ്കിൽ മാ തത്തായർ, പക്ഷിച്ചാകും, നന്ന ഹൃദയം ചത്തു. വമത ഫുഖിദൽ ജനാഹാനി, എപ്പോഴാണോ രണ്ട് ചിറകുകൾ നഷ്ടപ്പെടുന്നത്, ഹൃദയമാകുന്ന പക്ഷിക്ക് രണ്ട് ചിറകുകൾ, ഒന്ന് ഖൗഫാണ്, പേടിയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, മറ്റൊന്ന് റജ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ഈ രണ്ട് ചിറകുകൾ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ ഫഹുവ ഉർബത്തുൻ ലികുല്ലി സാഇദിൻ വകാസിർ, അതോടുകൂടി ഹൃദയമാകുന്ന പക്ഷി എല്ലാ വേട്ടക്കാരനും വേട്ടയാടുവാനും തകർക്കുവാനും വിധേയമാകും. അപ്പൊ രണ്ട് ചിറകുകൾ വേണം പറക്കാൻ. അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ ഹൃദയത്തിൽ പ്രതീക്ഷ, പേടി എന്നീ രണ്ട് ചിറകുകൾ അനിവാര്യമാണ്. ഈ ചിറകുകൾക്ക് കേടുണ്ടായാൽ പിന്നെ എല്ലാ വേട്ടക്കാർക്കും വേട്ടയാടുവാനുള്ള ഇരയായി മാറും ഹൃദയം. മഹബ്ബത്ത്, അള്ളാഹിനോടുള്ള സ്നേഹം ഹൃദയത്തിന്റെ പ്രയാണത്തിൽ അതിന് തലയാണ്. സ്നേഹം ഇല്ല എങ്കിൽ തലയറുക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോ മാത്തത്തായർ പക്ഷിച്ചാകും, അതേപോലെ ഹൃദയം ചാകും. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഒരു അവതരണം, ചിത്രീകരണം വളരെ സുന്ദരമാണ്. ഹൃദയത്തിന്റെ പ്രവൃത്തികളാണ് മഹബ്ബത്ത്, അതേപോലെ തന്നെ ഖൗഫ്, അള്ളാഹുവിനോടുള്ള ഖൗഫ്, അതേപോലെ അള്ളാഹുവിലുള്ള റജ, പ്രതീക്ഷ എന്നിവയെല്ലാം. അവ എത്രമാത്രമാണ് ഒരു ദാസന്റെ, വിശ്വാസിയുടെ ഹൃദയത്തിൽ അലങ്കൃതമാകുന്നത്, അത് മനസ്സിലാക്കുവാനുള്ള ഉദാഹരണമാണ് നമ്മൾ ഇവിടെ ഈ ഒരു വർണ്ണനയിൽ ശ്രവിക്കുകയുണ്ടായത്. ഏതായാലും അള്ളാഹുവിനോടുള്ള ഖൗഫ് അത് ഹൃദയത്തിന്റെ അമലാണ്, ഇബാദത്താണ്. ആ അള്ളാഹുവിനോടുള്ള ഖൗഫ് അത് അള്ളാഹുവല്ലാത്തവരിലേക്ക് വകവെക്കുവാൻ പാടുള്ളതല്ല. അള്ളാഹുവിനുള്ള ഖൗഫിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഇബാദത്താണ്, അത് മഹത്തായ പുണ്യവുമാണ്. അള്ളാഹുവിനോടുള്ള ഖൗഫ് എന്ന് പറയുമ്പോൾ ഈ ഖൗഫിന്റെ മതവിധി എന്താണ്? എല്ലാ ഖൗഫും അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. അള്ളാഹു അല്ലാത്തവരോടൊരു ഖൗഫും പാടില്ലേ? അള്ളാഹുവിനോട് മാത്രമാകാവുന്ന ഖൗഫ് ഏതാണ്? പടപ്പുകളോട് ഖൗഫ് ഉണ്ടായാൽ അത് ശിർക്കാകുന്ന ഖൗഫ് ഏതാണ്? നിഷിദ്ധമാകുന്ന ഖൗഫ് ഏതാണ്? ഖൗഫിൽ അനുവദനീയമായതുണ്ടോ? ഇതെല്ലാം പണ്ഡിതന്മാർ ഖൗഫുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇബാദത്താകുന്ന ഖൗഫ് അത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ഉണ്ടാകേണ്ടതായ ഖൗഫാണ്. പ്രസ്തുത ഖൗഫ് അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ചാൽ അത് ശിർക്കാകും. ശിർക്കാകുന്ന ഖൗഫിനെ പണ്ഡിതന്മാർ പേരിട്ട് വിളിച്ചത് ഖൗഫു സിർ എന്നാണ്. ഖൗഫു സിർ, എന്താ ഖൗഫു സിർ? അൻ യഖാഫ ഗൈറല്ലാഹ് ബിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ ഭയക്കലാണ്. ഏതുകൊണ്ട്? ബിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം, അതിൽ ഒരാൾ അള്ളാഹു അല്ലാത്തവരെ പേടിച്ചാൽ അതാണ് ഖൗഫു സിർ. ചിലർ പറഞ്ഞു ഐ യഖാഫ ഗൈറല്ലാഹ് ഫി ഈസാലിൽ അദ ഇലൈഹി ബിദൂനി സബബ്, യാതൊരു സബബുമില്ലാതെ, കാരണവുമില്ലാതെ തന്നിലേക്ക് ഉപദ്രവം എത്തിക്കും എന്നതിനാൽ അള്ളാഹു അല്ലാത്തവരെ ഭയക്കുക. മനുഷ്യന്മാർക്ക് പേടിയുണ്ടാവും, പക്ഷെ ആ പേടി എന്തെങ്കിലും കാരണങ്ങളിലൂടെയാണ് എങ്കിൽ അതിന് ഖൗഫ് സിർ എന്ന് പറയില്ല. എന്നാൽ ഒരു കാരണവുമില്ലാത്ത രീതിയിൽ പടപ്പുകളെ പേടിക്കുക, ഒരു കാരണവുമില്ലാതെ ഒരാളെ പേടിപ്പിക്കുവാൻ, ഒരാൾക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുവാൻ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ്. അത് പടപ്പുകൾക്ക് ചേർത്തിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഖൗഫു സിർറ്, അത് ഷിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ആദ് ഗോത്രം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തങ്ങളുടെ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസു, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൈവത്തിനെ തടയിടാൻ എന്താ ആ ബഹുദൈവ വിശ്വാസികൾ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്? ഹൂദിനോട് അവർ പറഞ്ഞത് ഇന്നഖൂൽ, ഹൂദെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസു, ഞങ്ങളുടെ വിഗ്രഹങ്ങൾ നിങ്ങൾക്കെന്തോ ഒരു ദുരിതം, തിന്മ, കെടുതി ഏൽപ്പിച്ചിട്ടുണ്ട്.
അതായത് ഞങ്ങളുടെ ആരാധ്യന്മാരുടെ കുരുത്തക്കെട് തട്ടിയതാണ് നിനക്ക് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ ആരാധ്യന്മാരിൽ, അവരുടെ വിഗ്രഹങ്ങളിൽ, അവർ അള്ളാഹു ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരിൽ ഇവർക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്താ പേടി? ആ ആരാധ്യന്മാരുടെ കുരുത്തക്കെട് തട്ടുക എന്നുള്ളത്. അവരെ ആരാധിച്ചില്ല എങ്കിൽ, അവരെ പ്രീതിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, പ്രസാദിപ്പിച്ചിട്ടില്ല എങ്കിൽ, എതിർത്താൽ, ആ വിഗ്രഹങ്ങളിൽ നിന്ന്, ആരാധ്യന്മാരിൽ നിന്ന് എന്തെങ്കിലും കുരുത്തക്കെട് തട്ടും എന്നൊരു പേടി. ഈ പേടി ഖൗഫ് സിർറാണ്. ഇത് വിഗ്രഹങ്ങളിൽ അവർ വെച്ച് പുലർത്തി. അതുകൊണ്ടാണ് അവർ അതിന്റെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ പറയുന്നത്, ഞങ്ങളുടെ ആരാധ്യന്മാരുടെ കുരുത്തക്കെട് തട്ടിയതാണ് നിനക്ക്, നീ ആരാധ്യന്മാരെ എതിർത്തതിനാൽ. അപ്പൊ അവരുടെ വിഗ്രഹങ്ങളെയും ആരാധ്യന്മാരെയും എതിർത്താൽ കുരുത്തക്കെട് തട്ടും എന്നുള്ളതായ ഈ ഒരു പേടി, അതാണ് ഖൗഫ് സിർ, ശിർക്കാകുന്ന ഖൗഫ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞില്ലേ, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാ മാ ലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈന അഹഖു ബിൽ അംനി ഇൻ കുന്തും തഅലമൂൻ. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്? വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ശിർക്ക് വെച്ചതിനെ ഞാൻ എങ്ങനെ പേടിക്കാനാണ്? നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്ത ആരാധ്യന്മാർ, പങ്കാളികൾ, അതിന് ഞാൻ എങ്ങനെ പേടിക്കാനാണ് എന്നാണ്. എന്തിനാ ഞാൻ പേടിക്കണത്? എങ്ങനെ പേടിക്കാനാണ് ചോദ്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരെ പേടിച്ചില്ല, അതേസമയം ആ ജനത പേടിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് ഭീഷണി മുഴക്കി, ഞങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് അതും ഇതും പറയാൻ നിൽക്കണ്ട, അവരിൽ നിന്ന് അപകടം സംഭവിക്കും, അവര് ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, പൊരുത്തക്കേട് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കാരണത്താലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ശിർക്ക് വെച്ചതിനെ ഞാൻ എങ്ങനെ പേടിക്കാന്. വലാ തഖാഫുന അന്നകും അശ്റക്തും ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർത്തതിനെ നിങ്ങൾ പേടിക്കണില്ല. അപ്പൊ ഇവിടെ ഈ പ്രയോഗത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്, ആരാധ്യന്മാരെ കുറിച്ച്, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ ആ ആരാധ്യന്മാരെ കുറിച്ച് വെച്ചു പുലർത്തിയിരുന്നതായൊരു ഭീതി, പേടി. അതെന്താ? ആ ആരാധ്യന്മാരിൽ നിന്ന് വല്ല കുരുത്തക്കെടും തട്ടും, അതിനെ എതിർത്താൽ, അതിനെ ആരാധിച്ചിട്ടില്ല എങ്കിൽ, അതിനെ പ്രസാദിപ്പിച്ചില്ല എങ്കിൽ, ഈ ഒരു ഖൗഫു സിർ, പേടി, ഭീതി, അതാണ് ഒരു സബബില്ലാത്ത ഉപദ്രവം ഏൽപ്പിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന പേടി, അള്ളാഹു അല്ലാത്തവരിൽ ഉള്ള പേടി. ഇതാണ് ശിർക്കാകുന്ന ഖൗഫ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതായത് വിഗ്രഹങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ പിന്നെ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നവർ, അവര് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഷഫാഅത്ത് ചെയ്യൂലേ, അവർ ഞങ്ങളെ കൈവിടുമോ, പരലോകത്ത് അവർ രക്ഷകരാവുകയില്ലേ തുടങ്ങിയൊക്കെ എന്ത് ചെയ്യും? ഭീതി വെച്ച് പുലർത്തും ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ. ഇത് ബഹുദൈവ വിശ്വാസികളുടെ വിഷയത്തിൽ പ്രമാണവചനങ്ങളുടെ തഫ്സീറുകളിൽ ധാരാളം പണ്ഡിതന്മാരെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് മഖ്ബറകളിൽ, മഖാമുകളിൽ, ജാറങ്ങളിൽ പല അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ആളുകളുടെ ഭീതിയും പേടിയും. നേർച്ചക്കാരുടെ കുരുത്തക്കെട് തട്ടുക, അതേപോലെ തന്നെ കബറാളികളിൽ നിന്ന് വല്ല ദുരിതം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പേടിക്കും. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളുകളെ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജാറത്തുങ്ങൾക്ക് കൊണ്ടുവന്നത്. കാരണം എന്താ? ആ ജാറത്തിന്റെ അടുത്ത് പോയിട്ട് സത്യം ചെയ്യുമ്പോ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആള് അയാളുടെ കുരുത്തക്കെട് തട്ടുന്നുള്ള പേടിയിൽ സത്യം ചെയ്യൂല. ചില ആളുകൾ അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ട് സത്യം ചെയ്യാൻ ഒരു പ്രയാസവും കാണിക്കാറില്ല. പക്ഷേ ഏതെങ്കിലും കബറിടങ്ങളിലോ മറ്റോ ചെന്ന് സത്യം ചെയ്യാൻ അലർജിയും അറപ്പും പ്രയാസമായിരിക്കും. കാരണം എന്താ, കുരുത്തക്കേട് പേടിക്കുകയാണ്, ജാർത്തിൽ കിടക്കുന്നവനെ ഭയക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇതാണ് ഖൗഫു സിർ. ഇങ്ങനെയുള്ള ഖൗഫു സിർ അതാണ് ഷിർക്കിന്റെ ഖൗഫിന് പണ്ഡിതന്മാർ ഉദാഹരണമായിട്ട് ഉണർത്തുന്നത്. ഇതേപോലെ ഖൗഫിന് മറ്റൊരു ഇനൻ, അത് അൽ ഖൗഫുൽ മുഹറം, ഹറാമായ ഖൗഫാണ്. ഹറാം എന്ന ഹുക്കുമുള്ള ഖൗഫ് ഷിർക്കായി കൊള്ളണമെന്നില്ല, എന്നാൽ നിഷിദ്ധവുമാണ്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു നിർബന്ധ കാര്യം ചെയ്യാൻ ഒരാൾ വിമിഷ്ടം കാണിക്കണം, അതിനയാൾക്ക് തടസ്സം വേറൊരാളെ പേടിയ. നിർബന്ധ കൽപ്പന ചെയ്യാൻ ഒരുത്തനെ പേടി, അല്ലെങ്കിൽ ഒരാളെ പേടിച്ച് നിഷിദ്ധം പ്രവർത്തിക്കുക. ഇങ്ങനെയായാൽ അത്തരം ഖൗഫ് അത് നിഷിദ്ധമായ ഖൗഫാണ്, ഹറാമാണ്. ആ ഖൗഫിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ്, ആക്ഷേപാർഹനാണ്, ശിക്ഷ അർഹിക്കുന്നവനുമാണ്. കാരണം അവിടെ ഒരാളെ പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണില്ല, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കണില്ല. ഒരാളെ പേടിച്ചിട്ട് അയാൾ അള്ളാഹു സുബ്ഹാനഹു വതാല വിരോധിച്ചത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിഷിദ്ധമായ ഹറാമായ ഖൗഫിന്റെ ഉദാഹരണമാണ്. മറ്റു ഒരു ഇനം അൽ ഖൗഫു തബീഇയാണ്, പ്രകൃതിയുള്ള പേടി. മനുഷ്യന്മാർക്ക് പ്രകൃതിയെ പേടിയുണ്ട്, പലതിനെയും മനുഷ്യന്മാർ പേടിക്കും. വന്യമൃഗങ്ങളെ പേടിക്കും, തീനെ പേടിക്കും, അതേപോലെ തന്നെ ചിലപ്പോ നേതാക്കന്മാരെ പേടിക്കും, ചിലർ സുഹൃത്തുക്കളെ പേടിക്കും. ഇതേപോലെ തബീഇയായിട്ടുള്ള പേടി മനുഷ്യന്മാർക്ക് ജിന്നിനോടുണ്ടാകും, ഷെയ്ത്താനോടുണ്ടാകും. പ്രകൃതിയുള്ള പേടി, അത്തരം പേടിയെ സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കുവല്ല, അതിന് നിഷിദ്ധം എന്ന് ഒറ്റയടിക്ക് വിധിക്കപ്പെടാനും പാടുള്ളതല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ച സന്ദർഭം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അദ്ദേഹം എറിഞ്ഞ വടി പാമ്പായി ഇഴഞ്ഞപ്പോൾ പേടിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ വധിക്കാൻ ഫറവന്റെ കിങ്കരന്മാർ വരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് നാട് വിട്ടത്. ഇതൊക്കെ തബീഇയായിട്ടുള്ള പ്രകൃതിയാലുള്ള പേടിയാണ്. ഈ രീതിയിൽ ഇപ്പോൾ ഒരാൾ വന്യമൃഗത്തെ പേടിച്ച്, തീനെ പേടിച്ച്, അതേപോലെ തന്നെ മറ്റ് പടപ്പുകൾ, അത് ജിന്നാകട്ടെ ഷെയ്ത്താനാകട്ടെ, ഇതിനൊക്കെ പേടിച്ച് ഒരാളൊരു വൈക്ക് പോകുമ്പോ, ഇരുട്ടിൽ പോകുമ്പോ, അല്ലെങ്കിൽ തനിച്ചു പോകുമ്പോ പ്രകൃതിയുള്ള പേടിയാണെങ്കിൽ അത് ഷിർക്കൻ ഖൗഫല്ല, ഹറാമായ മുഹറമായ ഖൗഫുമല്ല എന്നാണ് പണ്ഡിതന്മാർ അതിന് വിധി പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഏതാനും ആയത്തുകളും ചില അസറുകളും നൽകി ഈ ഒരു വിഷയം ഉണർത്തുകയാണ്. ഒന്നാമത്തേത്, ഇന്നമ ദാലികും ഷൈത്താൻ യുഹവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ എന്ന ഈ ആയത്താണ് അദ്ദേഹം അദ്ധ്യായത്തിന് തന്നെ പേര് കൊടുക്കുന്നത്. ബാബു ഖൗലില്ലാഹി തആല ഇന്നമ ദാലികും ഷൈത്താൻ യുഹവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. ഈ അധ്യായമാണ് ബാബ് തന്നെ, അധ്യായത്തിന്റെ പേര് തന്നെ ബാബു ഖൗലില്ലാഹി തആല. ഈ ആയത്താണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ. എന്താണ് ആയത്തിൽ പറയുന്നത്? ഇന്നമ ദാലികും അശൈത്താൻ, അത് ഷെയ്ത്താൻ മാത്രമാകുന്നു. എന്താ ഷെയ്ത്താൻ ചെയ്യുന്നത്? യുഹവ്വിഫു ഔലിയാഹു, അവൻ തന്റെ മിത്രങ്ങളെക്കുറിച്ച് നിങ്ങളെ പേടിപ്പെടുത്തുന്നു. യുഹവ്വിഫു ഔലിയാഹു, തന്റെ മിത്രങ്ങളെ കുറിച്ച് പറഞ്ഞ് അവൻ പേടിപ്പെടുത്തുകയാണ്. ഫലാ തഖാഫൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ഷാഹിദ്. അല്ലാഹുക്കുള്ള മഹത്തായ ഇബാദത്താണ് അല്ലാഹുവിനെ പേടിക്കുക, അല്ലാഹുക്കുള്ള ഖൗഫ് എന്നുള്ളത്. അല്ലാഹു കൽപ്പിച്ചു, വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുവീൻ. ഇത് അറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഇവിടെ ഈ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നു. പക്ഷെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ഈ ആയത്തിന്റെ അവതരണം ഉഹദ് യുദ്ധാനന്തരാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പരീക്ഷണവും ഏറെ പ്രയാസങ്ങളും ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉഹദിലുണ്ടായ പരീക്ഷണങ്ങൾക്കപ്പുറം മക്കയിൽ നിന്ന് അല്ല മദീനയിൽ ഉഹദിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുമ്പോൾ അബൂ സുഫിയാനും കൂട്ടരും വിശ്വാസികളെ 70 പേരെ വധിച്ചു. പലവിധ നഷ്ടങ്ങൾ അവരുണ്ടാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ മടങ്ങിപ്പോവാണ്. അപ്പൊ മടങ്ങിപ്പോകുമ്പോ അവർക്കുള്ള പ്രശ്നം, യഥാർത്ഥത്തിൽ അവര് ഒരു പൂർണ്ണ വിജയം അവർക്ക് ആകണമെങ്കിൽ അവർ മദീനയെ കൂടി തുടർന്ന് ആക്രമിക്കേണ്ടിയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ഉഹദിൽ തങ്ങൾക്ക് കിട്ടിയ ആളുകളെ മുഴുവൻ അവർ കഴിഞ്ഞിടത്തോളം വധിച്ചെങ്കിലും ഉഹദ് മലയുടെ ചെരുവിലേക്ക് മാറി കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ, ഉമർ തുടങ്ങിയ സഹാബികളൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറി അവർക്ക് ആക്രമിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ കിട്ടിയതിൽ അവർ മടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അവർക്ക് മദീനയെ ഒന്നുകൂടി തിരിച്ച് വന്ന് ആക്രമിക്കുവാനുള്ള ചിന്ത വഴിയിൽ വെച്ചാണ് ഉദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മടങ്ങുമ്പോ ശത്രുക്കളുടെ ഈ ഒരു ഉദ്ദേശം മനസ്സിലാക്കി ശത്രുക്കളെ തുടർന്ന് അവരെ തിരുത്തുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കണം. അവർക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടാകാത്ത വിധം അവരെ പാഠം പഠിപ്പിക്കാൻ വീണ്ടും ഒരിക്കൽ കൂടി ഉഹദീങ്ങളെ ശേഖരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? അവരെ തുടരാൻ തീരുമാനിക്കണം. അങ്ങനെ ഉഹദിൽ പങ്കെടുത്ത സഹാബികളെ മാത്രം പിന്നെ ആരും അതിൽ സ്വീകരിച്ചില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇവരെ പിന്തുടരുവാനും അങ്ങനെ അവരുമായി ഏറ്റുമുട്ടാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലം, അതിലേക്കുള്ള പ്രയാണം നടത്തുന്നത്. അപ്പൊ ഇവിടെ ഈ സമയത്ത് കപട വിശ്വാസികൾ എന്ത് ചെയ്ത്? കപട വിശ്വാസികൾ മുസ്ലിമീങ്ങളെ ഈ ബഹുദൈവ വിശ്വാസികളുടെ വിഷയത്തിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൂഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളാണ്. തൊട്ട് മുമ്പ് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. കപട വിശ്വാസികൾ വിശ്വാസികളോട് പറഞ്ഞു, അല്ലദീന ഖാല ലഹും, അവരോട് പറഞ്ഞ വിശ്വാസികളോട് പറഞ്ഞു. ആരെ? അന്നാസ്. അന്നാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കബട വിശ്വാസികളാണ്. ഇന്നന്നാസ് ഖദ് ജമഉ ലകും, തീർച്ചയായും ജനങ്ങൾ നിങ്ങളെ ആക്രമിക്കുവാൻ ശേഖരിക്കുന്നു. അവരൊന്നും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇവിടെ ഇന്നന്നാസ് എന്നാൽ ആരാണ്? അവർ കുഫാറാണ്. അബൂ സുഫിയാനും കൂട്ടരും അവര് നിങ്ങളെ ആക്രമിക്കുവാൻ ഒരുമിച്ചു, അവർ അവരുടെ ആയുധങ്ങൾ ആളുകളെ ശേഖരിക്കുന്നു എന്നാണ് കപട വിശ്വാസികൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. ഫഹ്ഷവും, അതുകൊണ്ട് പോലെ പേടിച്ചോളിയും. കാരണം കപട വിശ്വാസികൾ മുസ്ലിമീങ്ങളോടൊപ്പം പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണല്ലോ. അപ്പൊ ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വഖാലു, വിശ്വാസികൾ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അപ്പോ ബഹുദൈവ വിശ്വാസികൾ ഒന്നുകൂടി തങ്ങളുടെ ആയുധങ്ങളും ആളുകളെയും ശേഖരിച്ചിട്ട് ആക്രമിക്കും എന്നുള്ള പേടി വളർത്തുകയാണ് വിശ്വാസികളിൽ. ഹംറാവുൽ അസദിലുള്ള ഒരു യുദ്ധം, അത് ബഹുദൈവ വിശ്വാസികളുടെ നാശത്തിനാണ്. പക്ഷേ എതിർഫലമുണ്ടാകുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? വിശ്വാസികളിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, ഇന്നമാ ദാലികും ഷൈത്താൻ, അത് ഷൈത്താനാണ്. യുഹവ്വിഫു ഔലിയാഅഹു, ഷൈത്താൻ തന്റെ മിത്രങ്ങളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്താൻ. അവിടെ യുഹവ്വിഫു ഔലിയാഅഹു, യുഹവ്വിഫു എന്നുള്ള രണ്ട് മഫ്ഊലുണ്ട്. യുഹവ്വിഫുക്കും ഔലിയാഅഹു, തന്റെ മിത്രങ്ങളെ പറഞ്ഞ് അവൻ നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഫല തഖാഫുഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കരുത്. വഖാഫൂനി, അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നെ പേടിക്കുക, ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പേടിക്കണം എന്ന് കൽപ്പിച്ചു. അപ്പൊ അള്ളാഹുവിനെ പേടിച്ച് വിശ്വാസികൾ ജീവിക്കണം എന്നതിന്റെ തേട്ടം ഈ ആയത്ത് അറിയിക്കുന്നതിനാൽ ഈ പ്രത്യേക അവതരണ പശ്ചാത്തലമുള്ള ആയത്തിനെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നു. അതിൽ ഭാഗം വഖാഫൂനി എന്നുള്ളതായ ഈ ഒരു കൽപ്പനയാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ ആയത്ത്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്നുള്ളതായ ആശയം അറിയിക്കുന്ന ആയത്ത്. രണ്ടാമത്തെ ആയത്ത്, ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹ് മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅഖാമ സ്വലാ വആത സകാ വലം യഖ്ഷ ഇല്ലല്ലാഹ്. ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹ്, നിശ്ചയം അള്ളാഹുവിന്റെ പള്ളികളെ മസ്ജിദുകളെ പരിപാലിക്കുന്നവർ ആരാ? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ചവരാണ്. വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിച്ചവരാണ്. വഅഖാമ സ്വലാ, നമസ്കാരം യഥാവിധമാക്കിയവരും. വആത സകാ, സകാത്ത് നൽകി വീട്ടിയവരും. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവരുമാകുന്നു. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അവൻ അള്ളാഹുവിനെ അല്ലാതെ ഭയന്നിട്ടില്ല, അങ്ങനെയുള്ളവരുമാണ്. എന്നാണ് അവിടെ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവരുമാണ് എന്നാണ് അതിന്റെ തേട്ടം. അപ്പോ അള്ളാഹുവിൽ വിശ്വസിച്ച് അംഗീകരിച്ച, അന്ത്യനാളിൽ വിശ്വസിച്ച, നമസ്കാരം ഇഖാമത്ത് ചെയ്ത, സകാത്ത് നൽകിയ, അള്ളാഹുവിനെ മാത്രം ഭയന്നവർ, അവരാണ് പള്ളിയെ ഇമാറത്ത് ചെയ്യുക. ഇമാറത്ത് ചെയ്യുക എന്നാണ് പള്ളിയെ നിർമ്മിക്കുക. അതേപോലെ തന്നെ പള്ളിയിൽ ഇബാദത്തെടുത്ത് നമസ്കരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റെടുത്ത് പള്ളിയെ ആത്മീയമായിട്ട് വളർത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുക. ഇതൊക്കെ ആരാ? ഈ സ്വഭാവമുള്ളവരാണ് എന്നാണ് ആയത്തിൽ പറയുന്നത്. ഇവിടെ വലം യഖ്ഷ ഇല്ലല്ലാ, അതാണ് നമ്മുടെ അധ്യായത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടത്. ഷാഹിദ് അതാണ്, അവർ അള്ളാഹുവിനെ മാത്രമാണ് ഭയക്കുക. അവിടെ ലമ്മും ഇല്ലയും വന്ന്, നഫിയും വന്ന്, പിന്നെ ഇസ്തിസ്നാവും വന്ന്, അത് ഹസറിനെയാണ് അറിയിക്കുന്നത്. അവരുടെ പേടി അള്ളാഹുവിൽ മാത്രമായിരിക്കും. ഹസറും ഖസറുമാണ് അത് അറിയിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയാ. കാരണം നഫിയും ഇസ്തിസ്നയും വന്നത് കാരണത്താൽ. ഇവിടെ ഖശിയത്തുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്താണ് പറഞ്ഞത്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഖൗഫിന്റെ ഒരു ഭാഗമാണ്. ഖൗഫ് എന്നതിന് വിപുലമായ ആശയമാണുള്ളത്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ വൈപുല്യം ആശയത്തിൽ ഉണ്ടാവില്ല. അഹസ്സു മിനൽ ഖൗഫ് എന്ന് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ പറയും. ഖൗഫിനേക്കാൾ പ്രത്യേകമായ അർത്ഥമാണ് ഖശിയത്തിനുള്ളത് എന്നുള്ളതാണ്. ഏതായാലും അതിനെ നമുക്ക് മൊത്തത്തിൽ പേടി എന്നർത്ഥം പറയാവുന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവർ എന്നിവിടെ ഇവരുടെ സിഫത്തായി വിശേഷണമായിട്ട് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ ഭയക്കുന്നവർ അവരാണ് പള്ളി പരിപാലകന്മാർ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം വിശ്വാസികൾ എന്ന ഒരു തേട്ടം ഈ വചനം ഉൾക്കൊള്ളുന്നു. അതിനാലാണ് ഇവിടെ ഈ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്. മൂന്നാമത്തെ ആയത്ത്, വമിനന്നാസ് മൻ യഖൂലു ആമന്ന ബില്ലാ فإذا أوذي في الله جعل فتنة الناس كعذاب الله. ومن الناس ജനങ്ങളിലുണ്ട്, മൈ യഖൂലു ആമന്ന ബില്ലാ, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ. فإذا أوذي في الله, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ, ജഅല ഫിത്നത്തന്നാസ്, ജനങ്ങളുടെ പീഡനത്തെ അയാളാക്കും, കഅദാബില്ല, അള്ളാഹുവിന്റെ അദാബിനെ പോലെ, അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ. അപ്പൊ വിശ്വസിച്ചു എന്ന് പറയുന്ന മനുഷ്യർ, നാവോട് വിശ്വസിച്ചു എന്ന് പറയും, ചിലപ്പോൾ വിശ്വാസം ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടാകും, പക്ഷെ തട്ടേണ്ട വിധം തട്ടിയിട്ടുണ്ടാവില്ല. അള്ളാഹുൽ വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുന്ന ചിലര്, ഒമിനന്നാസ് എന്ന ജനങ്ങളിൽ എല്ലാവരുമല്ല, ചിലർ വിശ്വാസികളിൽ ചിലർ, അവർ ആമന്നാബില്ല എന്ന് പറയും, അള്ളാഹുൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ ഫൈദ ഊദിയഫില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ വല്ല പീഡനവും ഏറ്റാലോ, ഇസ്ലാമിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ അവർക്ക് വല്ല പീഡനവും ഉണ്ടായാലോ, ജഅല ഫിത്നത്തന്നാസ്, ആദർശത്തിന്റെ പേരിൽ ജനങ്ങൾ നടത്തുന്ന പീഡനം, അതിനെ അവർക്ക് ആക്കും കഅദാബില്ല, അള്ളാഹുവിന്റെ അദാബിനെ പോലെ എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കുന്നത് പോലെ ജനങ്ങളുടെ ഫിത്നയെ അവർ ഭയക്കും എന്നാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ എന്തിനാ ഈ ആയത്ത് ഷെയ്ഖ് കൊണ്ടുവന്നത്? കഅദാബില്ല എന്നുള്ളതാണ് സാക്ഷ്യം, അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കുന്നത് പോലെ എന്നാണ്. പഠിച്ചവന്റെ ശിക്ഷ പേടിക്കണ മാതിരി ആളുകളുടെ പരീക്ഷണം ഭയക്കുക. അപ്പൊ ഇവിടെ എന്തുണ്ട്? അള്ളാഹിന്റെ ശിക്ഷയെ ഭയക്കണം എന്നൊരു തേട്ടുണ്ട്, പഠിച്ചവനെ പേടിക്കണം എന്നുള്ളൊരു തേട്ടുണ്ട്. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ നമ്മൾ പേടിക്കണത്? അള്ളാഹുവിന്റെ ശാപം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ പിന്നെ ശിക്ഷ കൊണ്ടുള്ള പിടുത്തം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അള്ളാഹിന്റെ നരകം, ഇതൊക്കെ പേടിക്കണ്ടേ? ഈ പേടി പോലെ ജനങ്ങളുടെ ഫിത്നയാക്കും എന്നാണ്. അവിടെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നത് പോലെ, അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ ജനങ്ങളുടെ ഫിത്നയെ അവരാക്കി തീർക്കും എന്നാണ് പറയുന്നത്. നാവുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ച, ഈമാൻ പ്രഖ്യാപിച്ച ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ അവരിങ്ങനെ അള്ളാഹിന്റെ ശിക്ഷ പോലെ പേടിക്കുന്നത് പോലെയാണ് ഈ ജനങ്ങളുടെ ഫിത്നയെ അവരാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതിന്റെ വിഷയങ്ങൾ, പല ആദർശത്തിന്റെ പേരിൽ എന്ത് ചെയ്യും? ആളുകൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹു പറഞ്ഞല്ലേ, അലിഫ് ലാമി അഹസിബ അന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം. അലിഫ് ലാമി അഹസിബ അന്നാസ്, ജനങ്ങൾ വിചാരിക്കുകയാണോ, അൻ യുത്രകു, അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന്, അൻ യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മാത്രയിൽ, വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ. അപ്പൊ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ യാതൊരു പരീക്ഷണമില്ലാതെ അങ്ങനെ ആളുകളെ വിടൂല, പിന്നെയോ പരീക്ഷണങ്ങൾ വരും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, പരീക്ഷണങ്ങൾ ഇവരുടെ മാത്രം വിഷയത്തിലല്ല, പിന്നെ മുമ്പുള്ളവരെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ആദർശത്തിന്റെ പേരിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതോടൊരു തീരണില്ല, ഇനി ആ വിശ്വാസം അതിൽ സത്യസന്ധരാണോ എന്നുള്ളത് അറിയുവാൻ, അതിൽ രൂഢമൂലമായിട്ടുണ്ടെന്നറിയാൻ പരീക്ഷണങ്ങൾ വരും എന്നുള്ളതാണ്. പക്ഷെ ചിലര് വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് പരീക്ഷണം വന്നാൽ അള്ളാഹിന്റെ ശിക്ഷയെ പേടിക്കുന്നത് പോലെയാണ് അവര് ജനങ്ങളുടെ ഫിത്നയെ കാണുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കുന്നത് പോലെ എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് ഈ അധ്യായത്തിൽ ഷാഹിദാണ്. അള്ളാഹിന്റെ അദാബിനെ നമ്മൾ ഭയക്കണം, അതിനെ നമ്മള് പേടിക്കണം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഇവിടെ നൽകുന്നത് ഏതാനും അസറുകളാണ്. എന്താണ് അസറുകൾ? ഒന്ന്, അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഷെയ്ഖ് പറയുന്നത് വാൻ അബി സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബു സഈദ് അൽഖുദ്രിയിൽ നിന്ന് മർഫൂ ആയിട്ട് നിവേദനം ചെയ്യപ്പെട്ടുണ്ട്. മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹം റിവായത്ത് ചെയ്യണം. ഇന്ന മിൻ ദഅഫിൽ യഖീൻ അൻ തുർദിയ الناس ബിസഖത്തില്ലാ, അൻ തുർദിയ الناس ബിസഖത്തില്ലാ വഅൻ തഹ്മിദഹും അലാ റിസ്ഖില്ലാ വഅൻ തദിംമഹും അലാ മാ ലം യുതിക അല്ലാഹ് ഇന്ന റിസ്ഖല്ലാഹ് ലാ യജുറുഹു ഹിർസ ഹരീസ് വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹിൻ. എന്താ ഇന്ന മിൻ ദഅഫിൽ യഖീൻ, ദൃഢവിശ്വാസത്തിന്റെ ദൗർബല്യത്തിൽപ്പെട്ടതാണ്. അൻ തുർദിയ الناس ബിസഖത്തില്ലാ, അൻ തുർദിയ الناس നീ താങ്ക ജനങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. ബിസഖത്തില്ല, അള്ളാഹുവിന്റെ സഖത്ത് കോപം നേടിക്കൊണ്ട്. ഇവിടെ ബി എന്നുള്ളത് പിന്നെ റിവദിന്റെ ബാ എന്നതിന് പറയാം. അള്ളാഹുവിന്റെ കോപം അതിന് പകരമായിട്ട് ജനങ്ങളുടെ തൃപ്തി നേടുക. ഇപ്പൊ അള്ളാഹു ദേഷ്യപ്പെട്ടാലും മതില്ല, കോപിച്ചാലും മതില്ല, ജനങ്ങളുടെ തൃപ്തി കിട്ടിയാൽ മതി എന്നുള്ളത് എന്താ? അത് ദഅഫുൽ യഖീനാണ്, ഒരാളുടെ ദൃഢവിശ്വാസത്തിന്റെ ദൗർബല്യം. അത് പാടുള്ളതല്ല. അതേപോലെ വാൻ തഹ്മീദഹും അലാ റിസ്ഖില്ല, അള്ളാഹു അരുളുന്ന കനിയുന്ന ഉപജീവനം റിസ്ഖ്, അതിൽ അവരെ ജനങ്ങളെ നീ സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളത്. വാൻ തദിമ്മഹും അലാ മാ ലം യുതിക അല്ലാഹ്, അള്ളാഹു നിനക്ക് നൽകിയിട്ടില്ലാത്തതിൽ നീ ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളതും ദഅഫുൽ യഖീനിൽപ്പെട്ടതാണ്. ഇന്ന റിസ്ഖല്ലാഹ് ലാ യജുറുഹു ഹിർസ ഹരീസ്, അള്ളാഹുവിന്റെ റിസ്ക് ഉപജീവനം അത് ഒരു ഹരീസിന്റെ ഹിർസ് കൊണ്ട് എത്തിക്കുകയില്ല. ഒരാൾ ആർത്തിയുള്ള ആളാണ്, താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ റിസ്ക് എത്തൂല. വലാ യറുദ്ദുഹു കറാഹിയതുകാരി, ഒരാളുടെ നീരസം അത് അള്ളാഹുവിന്റെ റിസ്കിനെ തടുക്കുകയുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ഹദീസ് അത് ഇമാം അബൂ നുഐം ഹിലിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇമാം ബൈഹഖി ഷുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹദീസ് ദുർബലാണ്, ആ ഹദീസ് ദുർബലാണ്. അതിൽ മുഹമ്മദ് ഇബ്നു മർവാൻ എന്ന് പറയുന്ന ഒരു റാവി ഉള്ളത് കാരണത്താൽ മുഹമ്മദ് ഇബ്നു മർവാൻ എന്നാണ് ഓർമ്മ. മുഹമ്മദ് ഇബ്നു മർവാൻ എന്ന റാവി ഉള്ളത് കാരണത്താൽ അദ്ദേഹം മുത്തഹമ്മും ബിൽ കദിബ്, കളവ് കൊണ്ട് മുത്തഹമാണ്. അതുകൊണ്ട് പ്രസിദ്ധ ഹദീസ് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ ഈ ഹദീസ് പക്ഷെ അത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതിൽ ഇന്ന മിൻ ദഅഫിൽ യഖീൻ അൻ തുർദിയ الناس ബിസഖത്തില്ല, ഈമാൻ ദുർബലമാകുന്നതിന്റെ കാരണങ്ങളിൽ പെട്ടത് പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ കോപത്തിന് പകരമായിട്ട് ജനങ്ങളുടെ പ്രീതി നേടുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാകുക? എന്തിനാ ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്? അള്ളാഹിന്റെ കോപം വരും എന്നുണ്ടായിട്ടും അത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. അള്ളാഹിനെ പേടിക്കാതെ ജനങ്ങളെ പേടിക്കാം, എന്നിട്ട് അവരുടെ പ്രീതി നേടേണ്ട പ്രവൃത്തികൾ ചെയ്യാം. യഥാർത്ഥത്തിന് എന്താ വേണ്ടത്? വേണ്ടത് അള്ളാഹുവിനെ പേടിക്കാണ്, എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് പ്രവർത്തിക്കാതിരിക്കുക, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിനെ പേടിക്കാതെ ജനങ്ങളെ പേടിക്കുക എന്നുള്ളൊരു ആശയവും തേട്ടവും ഈ ഒരു ഹദീസിന്റെ ഈ ലഫ്ദിൽ ഉള്ളത് കാരണത്താലാണ് ഷെയ്ഖ് എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിച്ചത്. പക്ഷേ ഹദീസ് അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. അടുത്ത അസർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാ അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. വാൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഇൽതമസ റിളല്ലാഹ് ബിസഖത്തിന്നാസ് റളിയല്ലാഹു അൻ വഅർളാ അൻഹു അന്നാസ് വമൻ ഇൽതമസ റിളല്ലാഹ് ബിസഖത്തില്ലാ സഖത്തല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹിന്നാസ് റവാഹു ഇബ്നു ഹിബ്ബാൻ ഫി സഹീഹി. വാൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇൽതമസ റിളല്ലാഹ് ബിസഖത്തിന്നാസ്, ജനങ്ങളുടെ കോപത്തിന് പകരം അള്ളാഹുവിന്റെ പ്രീതിയെ വല്ലവരും അന്വേഷിച്ചാൽ, മനിൽ തമസമൻ തലബ് അന്വേഷിച്ചാൽ, റളിയല്ലാഹു അൻ, അള്ളാഹു ആ മനുഷ്യനെ തൃപ്തിപ്പെടും. ജനങ്ങളുടെ കോപം അതിന് പകരം അള്ളാഹുവിന്റെ പ്രീതി ഒരാൾ കാംക്ഷിച്ചാൽ, അന്വേഷിച്ചാൽ, അള്ളാഹു ആ മനുഷ്യനെ പ്രീതിപ്പെടും. വാർല അൻഹുന്നാസ് മാത്രമല്ല, അയാളെ സംബന്ധിച്ചിട്ട് അള്ളാഹു ജനങ്ങളിലും തൃപ്തിയേകും, ജനങ്ങൾ അയാൾ എന്ത് ചെയ്യും, തൃപ്തിപ്പെടും. കാരണം അയാളെ തൃപ്തിപ്പെടാൻ ജനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാന തആല തോന്നിപ്പിക്കും, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, ജനങ്ങൾ തൃപ്തിപ്പെടും. വമൻ ഇൽതമസ റിളല്ലാഹ് ബിസഖത്തില്ലാ, അള്ളാഹുവിന്റെ കോപത്തിന് പകരം ജനങ്ങളുടെ പ്രീതി ഒരാൾ അന്വേഷിച്ചാൽ, ജനങ്ങളെ പ്രീതിത്തിയാൽ മതി, അള്ളാഹു ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, കോപിച്ചാലും വേണ്ടില്ല എന്ന രീതിയിലായാൽ, സഖത്തല്ലാഹു അലൈഹി, അയാളോട് അള്ളാഹു കോപിക്കും, വഅസ്ഖത അലൈഹിന്നാസ്, അയാൾക്കെതിരിൽ ജനങ്ങളിൽ അള്ളാഹു കോപം വളർത്തും. അപ്പൊ അയാൾക്കെതിരിൽ അയാളോട് ജനങ്ങൾ കോപിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല ആളുകൾ, അള്ളാഹുവിന്റെ കോപം അത് വാങ്ങാൻ പാടില്ല, ജനങ്ങളെ പ്രീതി കാംക്ഷിച്ച്. അങ്ങനെയായാൽ അള്ളാഹുവും കോപിക്കും ജനങ്ങളും കോപിക്കും. എന്നാൽ ജനങ്ങളെ കോപമുണ്ടായാലും അല്ല, അള്ളാഹുവിന്റെ പ്രീതി കിട്ടിയാൽ മതി എന്നതാണ് ഒരാളുടെ ആവശ്യമെങ്കിൽ, അള്ളാഹു അയാളോട് പ്രീതിപ്പെടും, ജനങ്ങളും അയാളോട് പ്രീതിപ്പെടും. ജനങ്ങളിൽ അള്ളാഹു അയാളോടുള്ള പ്രീതി വളർത്തും എന്നാണ് ഈ ഹദീസ് തേടുന്നത്. അപ്പോ ഇവിടെ ഷെയ്ഖ് എന്തിനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്? അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിന്റെ കോപം ഭയക്കണം, അള്ളാഹുവിന്റെ കോപം ഭയക്കാതെ ജനങ്ങളുടെ പ്രീതി നേടിയിട്ടുണ്ട് എങ്കിൽ ജനങ്ങളുടെ കോപവും കിട്ടും, അള്ളാഹുവിന്റെ കോപവും കിട്ടും. പഠിച്ചവനെ പേടിക്കണം, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അള്ളാഹുവിനോടുള്ള ഭയം അത് തടയുന്ന, അതിന് തടസ്സാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുവാനും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ഹദീസ് ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സഹീഹിൽ റിവായത്ത് ചെയ്താണ്. ഇബ്നു ഹിബ്ബാൻ സഹീഹ് എന്ന് വിധിച്ചതുപോലെ തന്നെയാണ് ഹദീസ് സഹീഹ് ആകുന്നു. ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഈ റിവായത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫാണ് നമ്മുടെ വിഷയം. ആ ഖൗഫുമായി ബന്ധപ്പെട്ട് എന്താണ് ഖൗഫ്? അത് ഹൃദയത്തിന്റെ അമലാണ്. ഖൗഫ് അതിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ്? ഖൗഫിന്റെ വിഷയത്തിൽ ഏതാനും ആയത്തുകൾ, ചില അസറുകൾ, അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുത് തൗഹീദിൽ നൽകിയതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്. അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിലുള്ള തവക്കുൽ എന്ന വിഷയത്തിൽ ഏതാനും ഭാഗങ്ങൾ, കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുമ്മ അരിനൽ ഹഖ് ഹഖൻ വർസുക്ന തിബാ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുക്ന ജിത്തിനാബ ഹദാ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ.